ചെറുകഥാപ്രസ്ഥാനം പ്രസാധക കുറിപ്പ്. ആധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും വിപുലമായ ശാഖയാണ് ചെറുകഥ. ഉത്ഭവിച്ചിട്ട് കാലമധികമായിട്ടില്ലെങ്കിലും ഇതര സാഹിത്യ ശാഖകളോട് തട്ടിച്ചു നോക്കിയാൽ കൂടുതൽ വളർച്ചയെത്തിയ പ്രസ്ഥാനവും ഇതുതന്നെ. അന്യഭാഷകളിലെ കൃതികളുടെ ഒപ്പം നിൽക്കത്തക്ക കൃതികൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവ ചെറുകഥകൾ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ സാഹിത്യ വിദ്യാർത്ഥിക്കും സാധാരണ വായനക്കാരനും ഒന്നുപോലെ ശ്രദ്ധേയമായി തീർന്നിരിക്കുന്നു നമ്മുടെ ചെറുകഥാ പ്രസ്ഥാനം. ഓരോ കലാരൂപത്തിൻ്റെയും വളർച്ചയോടു കൂടി തന്നെ അതിനെ ബന്ധിക്കുന്ന വിമർശനവും വളർന്നു വരാറുണ്ട്, ഗുണത്തിലെന്നല്ല വലിപ്പത്തിലും. മലയാള ചെറുകഥ കഥാകാരന്മാരെ വിലയിരുത്തുന്നവയും ചെറുകഥാ സമാഹാരങ്ങളെ നിരീക്ഷിക്കുന്നവയുമായി കുറച്ചേറെ ലഘു ഉപന്യാസങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പഠനാർഹവും മൗലികവുമായ പല ദർശനങ്ങളും അവയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വിമർശകരുടെ പാടവവും വായനക്കാരൻ്റെ സഹൃദയത്വവും ഉത്കർഷോന്മുഖമായിട്ടാണ് പോകുന്നത് എന്ന് ഈ അനുഭവങ്ങൾ തെളിയിക്കുന്നു. എങ്കിലും മൗലിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി വായനക്കാരന് ഉത്തമ കലാസ്വാദനത്തിന് അനുപേക്ഷണീയമായ ശിക്ഷണവും കഥാരചനയ്ക്ക് പ്രയോജനപ്പെടുന്ന സാങ്കേതിക വിശകലനങ്ങളും വേണ്ടത്ര ഉൾക്കൊള്ളുന്നതായി മലയാള ഭാഷയിൽ ഇന്നുവരെ ഒരു ഗ്രന്ഥം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എം പി പോളിൻ്റെ ചെറുകഥാ പ്രസ്ഥാനം. ഖണ്ഡകഥാ പ്രസ്ഥാനം എന്ന പേരിൽ 1932 പ്രസിദ്ധീകൃതമായി, രണ്ടാം പതിപ്പ് 1946. ഇക്കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് ഈ വിഷയത്തെ പുരസ്കരിച്ച് രണ്ടാമതൊരു ഗ്രന്ഥം മലയാളത്തിൽ ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം നമ്മുടെ സാഹിത്യ വിമർശകന്മാരുടെ അനാസ്ഥയാണെന്ന് ഞങ്ങൾ ഗണിക്കുന്നില്ല. മലയാള ഭാഷയുടെ ഏറ്റവും അത്ഭുതകരമായ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിപരമോ വിമർശനാത്മകമോ ആയി ആധുനിക മലയാള സാഹിത്യത്തിലുള്ള സകല കൃതികളുടെയും ജന്മനാളുകളെ ആശ്ലേഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈയൊരു വിഷയം മാത്രം വിസ്മരിക്കപ്പെട്ടു എന്ന് പറയുക വിഷമമാണ്. കവച്ചുവയ്ക്കുക എളുപ്പമല്ലാത്ത ഒരു കൃതിയുടെ നിലനിൽപ്പാണ് ഇതര വിമർശകരെ ഇക്കാര്യത്തിൽ വിമുഖരാക്കിയതെന്നാണ് പ്രസാധകരായ ഞങ്ങളുടെ വിനീതമായ അനുമാനം. ഈ ഗ്രന്ഥരചനയ്ക്ക് ശേഷമാണ് നമ്മുടെ ഉത്തമ കഥകളിലധികവും രചിക്കപ്പെട്ടത് എന്ന വാസ്തവം ഞങ്ങൾ മറക്കുന്നില്ല. അവയുടെ ഒരു നിരൂപണം ഈ ഗ്രന്ഥത്തിൽ ലഭിക്കുന്നുമില്ല. പക്ഷേ ആ കഥകളെ രചിക്കുവാൻ അവയുടെ രചയിതാക്കൾക്കെന്ന പോലെ ഇന്ന് അവയെ വിലയിരുത്തുവാൻ നമുക്കും ഈ ഗ്രന്ഥം ഉപകരിക്കും. ഉപകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ലതാനും. കലാസൃഷ്ടിയിൽ പ്രതിഭയൊന്നു മാത്രമേ കരുതേണ്ടതുള്ളൂ എന്നൊരു അഭിപ്രായം പലപ്പോഴായി ചിലരുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. മറ്റു മനുഷ്യ പ്രയത്നങ്ങളിലെല്ലാം അനിവാര്യമെന്ന് വെച്ചിട്ടുള്ള കരവിരുതും അഭ്യാസവും ഇതിൽ മാത്രം വേണ്ടെന്നാണ് ചിലർ ധരിച്ചത്. സാഹിത്യം ഒരു വിദ്യയാണെന്ന് അവർ മറന്നു. കലയെന്നത് ആരാമം പുഷ്പിക്കുന്നത് പോലെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യ പ്രതിഭാസമല്ല, മനുഷ്യൻ കൃത്രിമമായി സൃഷ്ടിക്കുന്ന സൗന്ദര്യമാണ് കല. അതിന് സാങ്കേതിക പരിജ്ഞാനവും പരിചയവും കൂടിയേ തീരൂ. ഓരോ കലകൾക്കും പ്രത്യേകമായി സാങ്കേതിക രീതികളുണ്ട്. ഇവയെ സമഗ്രമായി പഠിച്ച് കലാകാരന്മാർക്ക് മാർഗനിർദ്ദേശം ചെയ്യുക എന്നത് ശ്രമസാധ്യമായ ഒരു പ്രവൃത്തിയാണ്. ചെറുകഥാ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൃതി ആ ചുമതല ചെയ്തു തീർക്കുന്നുണ്ട്. അനന്തരനുഭവങ്ങളെ ആസ്പദമാക്കി ശാസ്ത്രകൃതികൾ പുതുക്കേണ്ടതാണ്. രണ്ടാം പതിപ്പിൻ്റെ മുഖവരിയിൽ അങ്ങനെയൊരു പരിഷ്കരണത്തിലെ ഘടകങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും മറ്റു ചില ന്യായങ്ങൾ പറഞ്ഞ് ആ ചുമതലയിൽ നിന്ന് ഒഴിവാകുകയാണ് ഗ്രന്ഥകാരൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ മൂന്നാം പതിപ്പിന് കാലമായപ്പോൾ പുതുക്കി എഴുതണമെന്ന് ഗ്രന്ഥകാരൻ നിശ്ചയിക്കുകയും അതനുസരിച്ച് പ്രസിദ്ധീകരണം നീട്ടിക്കൊണ്ടുപോവുകയുമുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ആ ജോലി നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി. അതുകൊണ്ട് മൂലരൂപത്തിൽ തന്നെയാണ് മൂന്നാം പതിപ്പും ഇറങ്ങുന്നത്. ഇതര ഗ്രന്ഥങ്ങളുടെ അഭാവം മാത്രമല്ല അതിന് ന്യായം. അടിസ്ഥാന തത്വങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ കാലമനുസരിച്ച് മാറാത്തവയായതുകൊണ്ട് അവയുടെ ഉള്ളടക്കത്തിൽ മാറ്റമൊന്നും വരാനില്ലല്ലോ. ആ മാനദണ്ഡം വെച്ച് പിൽക്കാലങ്ങളിലുണ്ടായ കൃതികളെ അളക്കുക എന്നതാണ് ഈ ഗ്രന്ഥം നിർവഹിച്ചിട്ടില്ലാത്ത ചുമതല. അതിനു പരിഹാരമില്ല. അടിസ്ഥാന തത്വങ്ങൾക്ക് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണിത്. അഭിമാനാർഹമായ വളർച്ചയ്ക്ക് ശേഷം ചെറുകഥ ഇന്ന് ക്ഷയിക്കുകയാണ്. വളരെയധികം നല്ല ചെറുകഥകൾ ഇന്ന് എഴുതപ്പെടുന്നു എന്ന് പറയാൻ പ്രയാസം. ഈ ഗ്രന്ഥമെഴുതിയ കാലം വിത്തിടലിൻ്റെതായിരുന്നു. തുറന്ന പ്രോത്സാഹനം മാത്രമായിരുന്നു അന്നത്തെ ആവശ്യം. ഇന്നാകട്ടെ കള പറിക്കുകയാണ് കർത്തവ്യം. എണ്ണത്തിൽ വളരെയുള്ള ഇന്നത്തെ ചെറുകഥകളിലധികവും സഹൃദയരുടെ അഭിരുചി ദുഷിപ്പിക്കുവാനല്ലാതെ ഒന്നിനും ഉതകുന്നവയല്ല. ഉത്ഭവത്തിന് സഹകരിച്ച ആദർശങ്ങളും കരങ്ങളും തന്നെ ആയിക്കൊള്ളട്ടെ ഇന്നത്തെ വകതിരിവിനും നിദാനം. ആ ആദർശങ്ങൾ ഉന്നതമാണെങ്കിലെന്ത്? അത്യുന്നതം മാത്രമാണല്ലോ ഉത്തമ കലയുടെ ലക്ഷ്യം. കളകൾ പറിച്ചു മാറ്റുന്നത് നല്ല ചെടികൾ വളരാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത മാനദണ്ഡമനുസരിച്ചുള്ള വകതിരിവ് മാത്രമേ സ്ഥായിയായിരിക്കുകയുള്ളൂ. പ്രചാരത്തിൻ്റെ കാര്യത്തിൽ വിജയം വരിച്ച പല കലാസൃഷ്ടികളും അനന്തരകാലങ്ങളിൽ പുറന്തള്ളപ്പെടാറുണ്ട്. കലയുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് പരിഗണിക്കാൻ മെനക്കെടാത്തവർ അതിൽ അമ്പരക്കുകയും ചെയ്യും. അമ്പരക്കേണ്ട കാര്യമില്ല. പ്രചരണ മൂല്യങ്ങളിലോ മനുഷ്യൻ്റെ ദുർവാസനകൾ ഉദ്ദീപിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന കലാ അഭ്യാസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പാമരന്മാരുടെ ബാലിശ്യമായ അഭിരുചിക്ക് വേണ്ടിയുള്ള കൃതികളായതുകൊണ്ടോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. മേൽപ്പറഞ്ഞ ബലഹീനതകൾ സോദാഹരണം ഈ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവ നിഷ്കർഷിച്ച് പഠിച്ചിരുന്നാൽ വിമർശനം സുഗമമായിത്തീരും. ചുമതലയേറിയ വിമർശക തൊഴിൽ പ്രഥമ ദർശനത്തിലെ അഭിപ്രായ പ്രകടനമായി തീരാതിരിക്കുകയും ചെയ്യും. ചെറുകഥയുടെ ഉത്ഭവത്തെപ്പറ്റിയാണ് ആദ്യമായി പ്രതിപാദിക്കുന്നത്. വ്യവസായീകൃത യുഗത്തിൽ സമയ ദൗർലഭ്യത്തിനിടയിലും കലാസ്വാദനം സാധ്യമാക്കുവാനായി ഈ കുട്ടിക്കഥകൾ എങ്ങനെ വരുന്നവരുടെ അനുസരിച്ച് എന്നിവിടെ കാണാം. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ അവയുടെ വളർച്ചയെ സഹായിച്ചും ചെറിയ കഥകൾ പണ്ടുണ്ടായിരുന്നില്ലെന്നല്ല. ഇന്ന് ചെറുകഥയെന്ന് പറയപ്പെടുന്ന പ്രത്യേക വിഭാഗം എങ്ങനെ പരിണമിച്ചു എന്നാണ് ഇവിടെ കാണുക. കഥകൾക്കുള്ള അസംസ്കൃത പദാർത്ഥങ്ങളെയും അവിടെ പരിശോധിക്കുന്നുണ്ട്. അനന്തവിശാലമായ ഈ അസംസ്കൃത വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ആശയം കഥാകൃത്തിനെ ആകർഷിക്കുന്നതിനെ പറ്റിയാണ് രണ്ടാം അധ്യായം പറയുന്നത്. അതിനടുത്തായി അതെങ്ങനെ ഒരു കഥാബീജമായിത്തീരുന്നുവെന്നും ലോകത്തിന് എന്തും സംഭവിക്കാം, അതുകൊണ്ട് എന്തും കഥയ്ക്ക് വിഷയമാകാം എന്ന് വിചാരിക്കുന്നവർ കഥാബീജം എന്ന അധ്യായം മനസ്സിരുത്തി പഠിക്കേണ്ടതാണ്. വെറും നിർവചനം കൊണ്ട് മാത്രം ഗ്രന്ഥകാരൻ തൃപ്തനാകുന്നില്ല. ലക്ഷണഗ്രന്ഥങ്ങൾ പലപ്പോഴും കേവലം നിയമാവലികളായി തീരാറുണ്ട്. അവ നിഷേധാത്മകങ്ങളല്ലെങ്കിൽ തന്നെ പരിമിതമായ പ്രയോജനം മാത്രമുള്ളവയായിരിക്കും. ചെറുകഥാ പ്രസ്ഥാനം സൃഷ്ടിക്ക് തന്നെ സഹായകരമായിരിക്കണമെന്ന ഉദ്ദേശത്തോടെ രചിച്ചിട്ടുള്ളതാണ്. കഥയ്ക്ക് ഒരാശയം ഉദിക്കുന്നത് മുതൽ എഴുത്തുകാരനുണ്ടാവുന്ന പ്രചോദനം ഉൾപ്പെടെ പാത്ര സംവിധാനം വരെയുള്ള സകല വിഷയങ്ങളും ഒരു കഥാകൃത്തിൻ്റെ പ്രവർത്തനത്തെ പടിപടിയായി അനുഗമിച്ച് വിമർശിച്ചും തെളിച്ചും വീശിയും ഗ്രന്ഥകാരൻ വർണ്ണിക്കുന്നു. കഥയുടെ അതിർത്തി വരമ്പുകൾ ഏവയാണ്, ഏതെല്ലാം കഥാപാത്രങ്ങൾ നിലവിലുണ്ട്, പാത്രങ്ങളനുസരിക്കേണ്ട മുറകൾ ഏതെല്ലാം എന്നിങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും ഇവിടെ കാണാം. ഒരു കഥാകൃത്തിനോ വായനക്കാരനോ ഇതെല്ലാം ഒരേ സമയം ആവശ്യമായി തീർന്നു എന്ന് വരികയില്ല. പക്ഷേ കഥയെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട കാര്യങ്ങൾ ഒന്നുപോലും പരോക്ഷമായിട്ടെങ്കിലും ഇവിടെ സ്പർശിക്കാത്തതില്ല എന്ന് സധൈര്യം പറയാം. യാതൊരു ലക്ഷണഗ്രന്ഥം എഴുതുന്നതും എളുപ്പമല്ല. സകല നിർവചന പരിധികളെയും ഭേദിക്കാറുള്ള അവ്യക്തരൂപിയായ ചെറുകഥയെക്കുറിച്ചുള്ള ഒന്നിൻ്റെ കഥ പിന്നെ പറയാനുമില്ലല്ലോ. മുഖ്യമായി പാശ്ചാത്യ കൃതികളെ ആധാരമാക്കി ഈ കഥകളോട് സമ്പർക്കമില്ലാത്തവർക്ക് വേണ്ടി എഴുതുമ്പോൾ പ്രശ്നം പിന്നെയും വിഷമകരമാവുന്നു. അങ്ങനെയുള്ളൊരു ലക്ഷ്യമാണ് ഇവിടെ ഗ്രന്ഥകാരൻ സാധിച്ചിട്ടുള്ളത്. വിമർശകനോ കഥാകൃത്തിനോ മാത്രം വേണ്ടിയുള്ളതല്ല ഈ ഗ്രന്ഥം, സാമാന്യ വായനക്കാരന് വേണ്ടി കൂടിയാണ്. വായനക്കാരൻ എഴുത്തുകാരനോളമെങ്കിലും ബുദ്ധിമാനാണെന്ന് ധരിച്ചിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ മതം. വിഷയം അനുവദിക്കുന്നത്ര ലാളിത്യവും അദ്ദേഹം ദീക്ഷിച്ചിട്ടുണ്ട്. ഭാഷാരീതിയിൽ മാത്രമല്ല പ്രതിപാദനത്തിലും ധാരാളം ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഓരോ ആശയവും വ്യക്തമാക്കുവാൻ മറ്റെങ്ങും അന്വേഷിക്കേണ്ടതുമില്ല. പ്രമേയവും ഉദാഹരണവും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ആധുനിക സാഹിത്യത്തിൽ നിന്ന് അവയ്ക്ക് സമാനമായ ഭാഗങ്ങൾ കണ്ടുപിടിക്കുക എളുപ്പമായ ഒരു വിനോദമായിരിക്കും. സ്വന്തം അഭിരുചികളെയും പരിശോധിക്കുന്ന കഥകളോടൊപ്പം തന്നെ വിലയിരുത്തുവാൻ ഈ സമ്പ്രദായം സഹായിക്കും. ഏതെങ്കിലും ഒരു ഭാഗമോ ആശയമോ പാത്രമോ നമുക്ക് രുചിക്കാത്തതെന്തും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചെറുകഥയെപ്പറ്റി ഇത്ര സമഗ്രവും അതേസമയം ലളിതവുമായ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വിരളമാണ്. ഇത്തരത്തിലൊരു ഗ്രന്ഥം രചിക്കുക എന്നത് എളുപ്പമല്ല. അതിവിശാലമായ സാഹിത്യ പരിചയവും അഗാധമായ കാലതത്വജ്ഞാനവും അതിനാവശ്യമാണ്. ഇതെല്ലാം തികഞ്ഞ ഈ ഗ്രന്ഥകാരൻ്റെ പ്രയത്നത്തോട് നമുക്ക് ചെയ്യുവാനുള്ള ഏക കടമ അതർഹിക്കുന്ന ശ്രദ്ധയോടെ ഈ പുസ്തകം പഠിക്കുക എന്നതാണ്. ഇത് വിമർശകനെ വിമർശിക്കാനും കഥാകൃത്തിനെ കഥയെഴുതാനും മാത്രമല്ല വായനക്കാരനെ വായിക്കാനും പഠിപ്പിക്കുന്നു. ഗ്രന്ഥകാരൻ ചെറുകഥകളെപ്പറ്റി വേറെ എഴുതിയിട്ടുള്ളതിൽ ഒന്ന് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. കൂടാതെ ചിലത് നോവൽ സാഹിത്യത്തിലും സാഹിത്യ വിചാരത്തിലും കാണാം. ഡേറ്റ് 15/11/1953.